അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഡേറ്റ് അത് എന്നാണ് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് എന്ന്. അതേ ദിവസം തന്നെയാണ് റസൂലുള്ള വഫാത്തായത്, റബീഉൽ അവ്വൽ 12-ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന അഭിപ്രായങ്ങളിൽ വളരെ പ്രബലമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ അഭിപ്രായങ്ങളിൽ ഒന്നാണ് റബീഉൽ അവ്വൽ 12. എന്നാൽ ചില പണ്ഡിതന്മാർ മുൻഗണന നൽകിയ അഭിപ്രായം റബീഉൽ അവ്വൽ 8 എന്ന്, വേറെ അഭിപ്രായം പറഞ്ഞ ആളുകളുമുണ്ട്. ഇരിക്കട്ടെ, റബീഉൽ അവ്വൽ 12 എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല അതിൽ വലിയൊരു തെളിവുള്ളത് എന്താണ്? ഇസ്ലാമിലെ ഏത് ഇബാദത്തുകൾ നോക്കൂ നിങ്ങൾ. മുഹറത്തിലെ നോമ്പ് തന്നെ നോക്കേണ്ടത്, മുഹറം 10 അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ കാര്യത്തിൽ? ഇല്ല, എല്ലാവർക്കും അറിയാം. താസുഅന നോമ്പ് നോക്കണം, ആശുറന നോമ്പ് നോക്കണം, 10-9 നോമ്പ് നോക്കണം, അഭിപ്രായ വ്യത്യാസമില്ല. ദുൽഹിജ്ജയിലെ നോമ്പുകൾ എന്നാണ്, അഭിപ്രായ വ്യത്യാസമില്ല. റമദാനിലെ നോമ്പുകൾ എന്നാണ്, അഭിപ്രായ വ്യത്യാസമില്ല. തിങ്കളും വ്യാഴവും നോമ്പ് നോക്കേണ്ടതെന്ന്, അഭിപ്രായ വ്യത്യാസമില്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്നാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഈ ആളുകൾ അവരുടെ വർഷത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ എന്ന രൂപത്തിൽ അവർ കൊണ്ടാടുന്ന നബിദിനം എന്ന ആഘോഷം, അത് കൊണ്ടാടുന്ന ദിവസം ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ ദീനാകട്ടെ എല്ലാം കൃത്യമായി വിശദീകരിക്കപ്പെട്ട ദീനാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഇവർ കൊണ്ടാടുന്ന ഒരു ഇബാദത്ത്, അതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഇല്ലാതെ പോവുക? അത് ചിന്തിച്ചാൽ തന്നെ ഇത് ബിദഅത്താണ് എന്ന കാര്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ജനിച്ചു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. റബീഉൽ അവ്വൽ 12 എന്നതാണ് ബഹുഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണ്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹം സംഭവിച്ച വർഷം. ആനക്കലഹം, അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി പുറപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ഇറങ്ങുകയും ചെയ്ത സംഭവം. സൂറത്തുൽ ഫീലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച ആ സംഭവം, അത് സംഭവിച്ച വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച മുസ്നദിൽ, അദ്ദേഹം ഉദ്ധരിച്ച ചില ഹദീസുകളിൽ അതിനെ ബലപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ശരി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുന്ന് ജനിച്ചത്? പ്രധാനമായും രണ്ട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് ഉണ്ടായതായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഗർഭം ചുമന്നപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഉമ്മ ഒരു സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഒരു കാഴ്ച കണ്ടു. അത് ഇപ്രകാരമാണ് ആ ഹദീസ് സഹീഹായി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഇയ ഉമ്മി, എന്റെ ഉമ്മ കണ്ട സ്വപ്നം, അല്ലതി റഅത് ഹീന വളഅത്നി, അവരെന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അവർ കണ്ടത്? അന്നഹു ഖറജ മിൻഹ നൂറുൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയിൽ നിന്ന്, അവിടുത്തെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. അദാഅത് ലഹ മിൻഹു ഖുസൂറു ശാം, ശാമിലെ കൊട്ടാരങ്ങൾ ആ പ്രകാശത്തിന്റെ തിളക്കത്തിൽ പ്രകാശിക്കുന്നതായി അവരുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന വേളയിൽ കാണുകയുണ്ടായി. ചില ആളുകൾ പറഞ്ഞു സ്വപ്നത്തിലാണ്, ചില ആളുകൾ പറഞ്ഞു പ്രസവിക്കുന്ന വേളയിലാണ്. ഹദീസിന്റെ ലഫ്ദുകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഗർഭം ചുമന്ന വേളയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രസവിക്കുന്ന വേളയിൽ അവരുടെ ഉമ്മ, റസൂലുള്ളാഹിയുടെ ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ത്? അവിടുത്തെ അവരുടെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വരികയും അത് ഷാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീൻ അവസാന കാലഘട്ടത്തിൽ ഷാമിൽ അടിയുറച്ചുണ്ടാകും എന്നതിലേക്കുള്ള സൂചനകൾ ഈ ഹദീസിലുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ വന്നതായി കാണാം. ഷാം, സിറിയ, അന്ത്യനാൾ അവസാനിക്കുന്ന, അന്ത്യനാൾ അടുക്കുന്ന സന്ദർഭങ്ങളിൽ ഷ്യാമിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഉറച്ചു നിൽക്കുക എന്നത് റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ വന്നതായി കാണാം. എന്നാൽ അതിനു മുൻപ്, അത് സംഭവിക്കുന്നതിന് മുൻപ് ഷ്യാമിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. കടുത്ത പ്രയാസങ്ങൾ, യുദ്ധങ്ങളും പരീക്ഷണങ്ങളും, അത് ഏറ്റവും ശക്തമായി കടുത്തു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഷാമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞ പല ഹദീസുകളിലും അത് കാണാൻ സാധിക്കും, ഷാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ശരി, അപ്പോൾ ഷാമിൽ ഇസ്ലാം അതിന്റെ അവസാന സന്ദർഭത്തിൽ ഉറച്ചു നിൽക്കും എന്നതിന്റെ സൂചനകളിൽ ഒന്നാണ് ഈ സ്വപ്നം എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഒരു അടയാളമായിരുന്നു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ അവിടുത്തെ കവി എന്നറിയപ്പെട്ട, റസൂലുള്ളാഹിയുടെ കവിയാണ് എന്നറിയപ്പെട്ട സഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്. മുശ്രിക്കുകൾ അവർ റസൂലുള്ളാഹിയെ പരിഹസിച്ച് കവിതയുണ്ടാക്കിയാൽ അതിന് മറുപടിയായി കവിത രചിച്ചിരുന്നത് ഹസ്സാൻ ഇബ്നു സാബിത് ആണ്, റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ പ്രായപൂർത്തിയാകുന്ന വേളയിൽ, ചെറിയ കുട്ടിയായിട്ടുണ്ട്, പ്രായപൂർത്തിയാകാൻ അടുത്ത സന്ദർഭത്തിൽ, എനിക്ക് ബുദ്ധിയുള്ള സന്ദർഭത്തിൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ ആ ദിവസത്തിൽ യഹൂദരിൽപ്പെട്ട ഒരാൾ മദീനയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. യാ മഅശറ യഹൂദ്, അല്ലയോ യഹൂദരുടെ സമൂഹമേ, അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ യഹൂദികൾ അയാളുടെ അടുക്കലേക്ക് ഒരുമിച്ചുകൂടി. അവർ ചോദിച്ചു, എന്തിനാണ് നീ വിളിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ രാത്രിയിൽ അഹ്മദ് എന്ന് പേരുള്ള നബി വരുമെന്ന് നമ്മോട് അറിയിച്ച അതിന്റെ അടയാളമായി കാണുന്ന നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു. യഹൂദർക്ക് ധാരാളക്കണക്കിന് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി ഖുർആനിൽ, അവരുടെ തൗറാത്തിൽ, ഇഞ്ചീലിൽ വന്നിട്ടുണ്ട്. അതിൽ അവർക്ക് പറയപ്പെട്ട അടയാളങ്ങളിൽ ഒന്നായിരിക്കാം ഈ പറഞ്ഞ അടയാളം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ദിവസം യഹൂദർ അവരുടെ ഒരാൾ കൂടി നിന്നു മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅശറ യഹൂദ്, അല്ലയോ യഹൂദികളുടെ സമൂഹമേ, ഇത് ഇന്ന് രാത്രിയിൽ മുഹമ്മദ് ജനിച്ചു എന്നതിന് അടയാളമായുള്ള നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യൂദന്മാർ, നസറാനികൾ, അവർ ഈ നബിയെ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. അവർക്കറിയായിരുന്നു ജസീറത്തുൽ അറബിലാണ് നബി വരാനുള്ളത്. പക്ഷെ അവരെല്ലാവരും പ്രതീക്ഷിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് നബി വരുന്നത്. ജൂതന്മാരത് പ്രതീക്ഷിച്ചിരുന്നു, നസ്രാനികളത് പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല മക്കക്കാരുടെ അടുക്കൽ വരുന്ന സന്ദർഭത്തിൽ, മദീനക്കാരുടെ അടുക്കൽ വരുന്ന സന്ദർഭത്തിൽ അവർ അറബികളെ പരിഹസിച്ചും അറബികളെ കളിയാക്കിയും കൊച്ചാക്കിയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലോകമൊന്നാകെ കീഴടക്കും എന്ന് അവർ അന്ന് അഹങ്കാരം പറയുമായിരുന്നു. പിൽക്കാലത്ത് അവർ ഇസ്ലാമിലേക്ക് വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ അഹങ്കാരം പറിച്ചില്ലായിരുന്നു. അവരാരെയാണോ കളിയാക്കിയത് അവരുടെ കൂട്ടത്തിലാണ് നബി പിന്നെ വന്നത്. അതവർക്ക് വലിയ പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ പല ആളുകളും അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ പോയിട്ടുണ്ട്. അറബികളുടെ കൂട്ടത്തിൽ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് കാരണങ്ങളിൽ ഒന്ന് തൗറാത്തിനുണ്ടായിരുന്ന തിരുത്തലുകൾ കൂടിയാണ്. തൗറാത്തിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് നബി വരിക എന്ന് ചിലർ തിരുത്തിയിരുന്നു, ഇസ്ഹാഖിനോടുള്ള അവരുടെ ഇഷ്ടം കാരണം. കാരണം ബനു ഇസ്രായേലുകാർ ഇസ്ഹാഖിന്റെ പരമ്പരയിലാണ്. ഇബ്രാഹിം നബിക്ക് രണ്ട് മക്കളാണ്, ഇസ്മായിലും ഇസ്ഹാഖും. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ബനു ഇസ്രായേലിലെ എല്ലാ നബിമാരും വന്നത്. അപ്പോൾ എന്നാൽ അവസാനം വരുന്ന നബി ഇസ്മായിലിന്റെ പരമ്പരയിലാണ്. അത് അവർ തിരുത്തിവെച്ച കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അവർ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ നബി വരുമെന്നാണ്. പക്ഷേ നബി വന്നപ്പോൾ അത് അറബികളുടെ കൂട്ടത്തിലാണ് വന്നത്. അതവർക്ക് മാനസികമായ പ്രയാസമുണ്ടാക്കിയിരുന്നു. ആ അസൂയ പലപ്പോഴും നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര മനോഹരമായാണ്. അല്ലാഹു പറഞ്ഞു, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. യഹൂദ നസ്രാനികൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ? കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ അറിയാന്ന് പറഞ്ഞാൽ ഒരു മോനെ കുറിച്ച് വാപ്പാക്ക് എത്ര അറിവുണ്ട് അതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ച് അവർക്കറിയാം. പക്ഷെ അവർ വിശ്വസിച്ചില്ല. ഇതിനേക്കാൾ കൂടുതൽ ഇനി എങ്ങനെ ഒരാൾക്കറിയാം? വാപ്പാക്ക് സ്വന്തം മകനെ കുറിച്ച് അറിയാന്നുള്ളത് ഏറ്റവും നല്ല അറിവായിരിക്കും. അവന്റെ കാര്യം ഏറ്റവും നന്നായി അറിയുന്ന വാപ്പാക്കായി. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി ഖുർആനിൽ കാണാൻ സാധിക്കും. എന്നാൽ റസൂലുള്ള ജനിക്കുന്ന സന്ദർഭത്തിൽ സംഭവിച്ചു എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ മിക്കതും കളവുകളാണ്. പല ആളുകളും ഉണ്ടാക്കിയ മൗദുആയ ഹദീസുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി ചൊല്ലുന്ന മംഗൂസ് മൗലൂദ്, അതുപോലെ തന്നെ മറ്റ് മൗലീദുകൾ, അവയിൽ ഇങ്ങനെയുള്ള ധാരാളം കള്ളക്കഥകൾ കാണാം. അതിൽപ്പെട്ടതാണ് പ്രസിദ്ധമായ ഒരു കഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം കിസ്റയുടെ കൊട്ടാരം കുലുങ്ങി എന്ന സംഭവം. അതുപോലെ കിസ്റയുടെ കൊട്ടാരത്തിലെ ഉയരമുള്ള ഗോപുരങ്ങൾ തകർന്നടിഞ്ഞു എന്ന സംഭവം. അതുപോലെ തന്നെ മജൂസികൾ ആരാധിച്ചിരുന്ന അവരുടെ തീ കെട്ടുപോയി എന്ന സംഭവം. ഇതൊക്കെ സ്ഥിരപ്പെടാത്ത, അല്ല ചിലതൊക്കെ കടുത്ത ദുർബലതയുള്ള ഹദീസുകളാണ്, ചിലതൊക്കെ കെട്ടിച്ചമച്ച ഹദീസുകളാണ്, സ്ഥിരപ്പെടാത്ത സംഭവങ്ങളാണ്. ഈ പറഞ്ഞതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ സഹീഹാണ് എന്ന് പറയപ്പെടാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, അവിടുത്തെ ഉമ്മ കണ്ട സ്വപ്നം. രണ്ട്, പിന്നെ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവം, യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അവിടുത്തെ അടയാളമായി പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം കണ്ടു എന്ന സംഭവം. ശരി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് റസൂലുള്ള ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് എന്ന സംഭവം. അത് ധാരാളമായി ഇവിടെയുള്ള സുന്നികൾ ഖുറാഫികൾ പറയാറുണ്ട്, റസൂലുള്ള ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല. ധാരാളം ഹദീസുകളെ വിഷയത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ളഈഫാണ്, എല്ലാം ദുർബലമാണ്, എല്ലാം ദുർബലമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം അദ്-ദഹബി റഹിമഹുള്ള, ഇദ്ദേഹത്തെ പോലെയുള്ള അനേകം പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അവിടുന്ന് ജനിച്ചതിന്റെ ഏഴാമത്തെ ദിവസം പൊതുവെ അറബികൾ ചെയ്യാറുണ്ടായിരുന്നത് പോലെ റസൂലുള്ളയെ ഖിതാൻ ചെയ്തത് അബ്ദുൽ മുത്തലിബാണ് എന്ന് ചരിത്രത്തിലെ ചില സംഭവങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേലാകർമ്മം നിർവഹിച്ചത് ഏഴാമത്തെ ദിവസം, ജനിച്ച ഏഴാമത്തെ ദിവസം എന്ന് പിന്നെ ചരിത്ര രേഖകളിൽ ചിലതിൽ വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ കുട്ടി ജനിക്കുക എന്നത് മറ്റു പലർക്കും സംഭവിക്കാറുള്ള കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേകതയല്ല. ഒന്ന്, രണ്ട്, ചലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ജനിക്കുക എന്നത് ചില ആളുകളുടെ അടുക്കൽ ഐബാണ്, ഒരു ന്യൂനതയാണ് അങ്ങനെ ജനിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജനിച്ചു എന്ന് പറയുന്നതിൽ റസൂലുള്ളയെ പുകഴ്ത്തുക എന്നത് ഇല്ല. അത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അബ്ദുൽ മുത്തലിബ് ഇട്ട പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്, ആ പേര് അന്ന് അറബികൾ പൊതുവെ ഉപയോഗിക്കാറുള്ള പേരല്ലായിരുന്നു. പൊതുവെ അറബികൾക്കിടയിൽ മുഹമ്മദ് എന്ന പേര് ഉണ്ടായിരുന്നില്ല. ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുള്ള, അദ്ദേഹത്തിന് ഒരു ചെറിയ കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ആകെ മുഹമ്മദ് എന്ന് പേരുള്ള 15 ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിച്ചതായി കാണാൻ സാധിക്കും. അന്ന് അറബികൾക്കിടയിൽ ആകെ മുഹമ്മദ് എന്ന് പേരുള്ള എത്ര ആളുണ്ട്? 15 ആൾക്കാർ. ആ 15 ആളുകളും മുഹമ്മദ് എന്ന പേര് ഇടാനുള്ള കാരണമാകട്ടെ, യഹൂദരും നസ്രാനികളും ഒരു നബി വരാനുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് ആണ് എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ മോനെങ്ങാനും നബി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലക്കാണ് ഈ 15 ആൾക്കാരെ പേരിട്ടത്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന പേര് പൊതുവെ അറബികൾക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ചില സംഭവങ്ങളിൽ കാണാം, അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോൾ ചില ആളുകൾ അബ്ദുൽ മുത്തലിബിനെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പേരിട്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ധാരാളമായി പുകഴ്ത്തപ്പെടുന്നവനെന്നാണ്, ധാരാളമായി സ്തുതിക്കപ്പെടുന്നവനെന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇവൻ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം പുകഴ്ത്തപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞാൻ മുഹമ്മദ് എന്ന പേരിട്ടത്. പിന്നീട് അത് സത്യമായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ അതിന് യോജിച്ചു. ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ട, ചരിത്രത്തിൽ ഇത്രയധികം ഉയർച്ചയും പ്രശസ്തിയും നൽകപ്പെട്ട മറ്റൊരു വ്യക്തിത്വമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലെ. അവിടുന്ന് ജനിച്ചത് യതീമായാണ്, അവിടുന്ന് വളർന്നത് യതീമായാണ്. അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത് എതിർപ്പുകൾക്കിടയിൽ നിന്നാണ്. അവിടുത്തെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ അവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, മക്കയിൽ കുഴിച്ചുമൂടാൻ അവർ ശ്രമിച്ച ആദർശം ഇന്ന് ഏത് നാട്ടിലാണ് ഇല്ലാത്തത്? ഏത് മണ്ണാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന പേര് കേൾക്കാത്തതായി ഉള്ളത്? ഭൂമിയിലെ ഏത് ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന വിളിയാളം എത്താത്തതായി ഉള്ളത്? ഭൂമിയിൽ ആരാണ് മുഹമ്മദ് എന്ന നബിയെ കുറിച്ച് കേൾക്കാത്തതായി ഉള്ളത്? അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പ്രശസ്തി നൽകി. സൂറത്തുൽ ദുഹായിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വറഫഅനാ ലക ദിക്റക, മുഹമ്മദ് നാം ഇതാ നിന്റെ പ്രശസ്തി, നിനക്കുള്ള പേര്, നിന്നെ കുറിച്ചുള്ള ഓർമ്മ, അത് നാം ഉയർത്തി നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, അവിടുത്തെ പോലെ സ്നേഹിക്കപ്പെട്ട, അവിടുത്തെ പോലെ ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വവുമില്ല. ആ പേര് തീർത്തും അന്വർത്ഥമാവുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പിന്നീട് ഉണ്ടായത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേരാണ് മുഹമ്മദ് എന്ന പേര്. അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞതുപോലെ ധാരാളമായി പ്രശംസിക്കപ്പെടുന്നവൻ എന്നാണ്. മറ്റു അർത്ഥങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഉമ്മത്ത് അവരിലെ അവർക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായ ഇബാദത്ത് ഹംദൻ. നമുക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായ ദിക്ർ ഹംദൻ. അല്ല, നമ്മുടെ ഉമ്മത്ത് ഹംദിന്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട സമുദായമാണ്. നമ്മുടെ ഉമ്മത്തിന്റെ പേരെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? പരലോകത്ത് നമ്മുടെ ഉമ്മത്തിന്റെ പേര് ഹമ്മാദൂൻ എന്നാണ്. ഹംദിന്റെ ആളുകൾ എന്നാണ് നമ്മുടെ പേര്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലിവാ ഉൽ ഹംദ് എന്നാണ്. ഹംദിന്റെ കൊടി, ഹംദിന്റെ പതാക. നമ്മുടെ ഖുർആൻ അത് ആരംഭിച്ചത് ഏത് സൂറത്തു കൊണ്ടാണ്? സൂറത്തുൽ ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് നമ്മുടെ ഖുർആൻ ആരംഭിച്ചത്. നമ്മുടെ ദീൻ, ഈ ദീൻ അതിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നാളെ പരലോകത്ത് നൽകപ്പെടുന്ന സ്ഥാനം, അതിന്റെ പേരെന്താണ്? അല്ലാഹു തആല പറഞ്ഞു, വഅസ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിന്റെ റബ്ബ് നിനക്ക് മഹ്മൂദായ സ്ഥാനം നൽകിയേക്കാം. മഹ്മൂദ് എന്നത് ഹംദ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ഉമ്മത്ത് ഹംദ് പ്രത്യേകമായി വർദ്ധിപ്പിക്കപ്പെട്ട ഉമ്മത്താണ്. നമ്മൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഹംദ് ഉണ്ട്, വെള്ളം കുടിച്ചാൽ ഹംദ് ഉണ്ട്. എത്ര സന്ദർഭത്തിലാണ് ഹംദ് ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, അവിടത്തേക്ക് ഒരു നല്ല കാര്യമുണ്ടായാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മു അസ്സാലിഹാത്. അവിടത്തേക്ക് ഒരു പ്രയാസമുള്ള കാര്യമുണ്ടായാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാഹ് അവ്വലൻ വആഖിറ. അൽഹംദുലില്ലാഹ് അവ്വലൻ വആഖിറ. നോക്കൂ നിങ്ങൾ, ഹംദ് എന്നത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രത്യേകതകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് അത് ഈ ഉമ്മത്തിന്റെ കാര്യത്തിലും കൃത്യമാണ്. അതുകൊണ്ട് സഹോദര, നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിക്റുകളിൽ ഏറ്റവും മഹത്തരമായ ദിക്റാണ് ഹംദ്. അല്ലാഹുവിന് ഹംദ് പറയുക എന്നത്. അല്ലാഹുവിന് ഹംദ് നമ്മൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് അല്ലാഹുവിന് ഹംദ് വർദ്ധിപ്പിക്കേണ്ടത്? അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട്, അവനെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവനെ പുകഴ്ത്തുക, അല്ലാഹിനെ കുറിച്ച് പഠിക്കുക, അപ്പോഴാണ് ഹംദ് വർദ്ധിക്കുള്ളൂ. ശരിയായ ഹംദ് വർദ്ധിക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നന്നായി പഠിക്കണം. തയ്യബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേരാണ് മുഹമ്മദ്. അവിടത്തേക്ക് മറ്റനേകം പേരുകളുണ്ട്. അതിൽ പെട്ടതാണ് രണ്ടാമത്തെ പേര്. ഏതാണ് ഏറ്റവും പ്രസിദ്ധമായ രണ്ടാമത്തെ പേര്? അഹ്മദ് എന്ന പേരാണ്. അഹ്മദ്, അഹ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഹംദ് പറയുന്നവൻ എന്ന അർത്ഥമാണ്. അഹ്മദ്, ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ് പറയുന്നവൻ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അവിടുന്ന് ഷഫാഅത്ത് പറയുന്നതിന് വേണ്ടി, സൃഷ്ടികൾക്ക് ശുപാർശ പറയുന്നതിന് വേണ്ടി പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദിൽ വീണാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദിന്റെ വാക്കുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ പേരുകളിൽ ഒന്നാണ് അഹ്മദ്, മുഹമ്മദ് അഹ്മദ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അൽമാഹി. എന്താണ് അൽമാഹി? അൽമാഹി എന്ന് പറഞ്ഞാൽ തുടച്ചു നിൽക്കുന്നവൻ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനൽമാഹി അല്ലദി യംഹു അല്ലാഹു ബിയൽ കുഫർ. ഞാൻ മാഹിയാണ്, തുടച്ചു നീക്കുന്നവനാണ്, എന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫർ, ശിർക്ക് തുടച്ചു നീക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ശിർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കൊണ്ട് തകർന്ന എത്ര മറ്റൊരാളുടെ പ്രബോധനം കൊണ്ട് തകർന്നിട്ടില്ല. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് എന്നത് റസൂലുള്ളാഹിയുടെ ദഅവത്ത് കൊണ്ട് തകർന്ന എത്ര മറ്റൊരാളുടെയും പ്രബോധനം കൊണ്ട് തകർന്നിട്ടില്ല. അല്ല ജസീറത്തുൽ അറബ്, അറബ് ഉപദ്വീപ്, അവിടെ നിന്ന് ശിർക്ക് ഏതാണ്ട് മുഴുവനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കൊണ്ട് എടുത്തു നീക്കപ്പെട്ടു. വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശിർക്ക് പൂർണ്ണമായി മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അൽഹംദുലില്ലാഹ് അത് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലും സഹാബികളുടെ കാലഘട്ടത്തിലും ഷിർക്ക് എന്നത് ഏറ്റവും വലിയ, ഏറ്റവും അപമാനിതമായ കാര്യം ഷിർക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഏറ്റവും മോശമായ കാര്യം ഷിർക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ആ സമൂഹത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഷിർക്കായിരുന്നു. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഷിർക്കിനെ തുടച്ചു നീക്കി. അതുപോലെ റസൂലുള്ളാഹിയുടെ മറ്റൊരു പേരാണ് അൽ ഹാഷിർ. അൽ ഹാഷിർ, ഹാഷിർ എന്ന പേര്, ഹാഷിർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവൻ എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനൽ ഹാഷിർ, ഞാനാകുന്നു ഹാഷിർ. അല്ലദി യുഹ്ശറു അന്നാസു അലാ ഖദമി, ജനങ്ങൾ എന്റെ പിന്നിലാണ് ഒരുമിച്ചു കൂട്ടപ്പെടുക. റസൂലുള്ളാഹിക്കും മുൻപിലുണ്ടായിരിക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം ഏതാണ്? റസൂലുള്ളാഹിയുടെ നിയോഗമനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നത് അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളമാണ്, ഏറ്റവും ആദ്യത്തെ അടയാളം. കാരണം എന്താ, ഇനി വേറെ നബിയില്ല, ഇനി വേറെ ഉമ്മത്തില്ല, ഇത് അവസാനത്തെ ഉമ്മത്താണ്, അവസാനത്തെ നബിയാണ്, ഇനി വേറെ നബി വരാനില്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ പേരുകളിൽ ഒന്നാണ് അൽ ഹാഷിർ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പേരെന്താണ്? അൽ ആഖിബ്. എന്താണ് അൽ ആഖിബ്? ആഖിബ് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. ആഖിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ നബി എന്നാണ് അർത്ഥം, നബിമാരിൽ അന്തിമനായ ആൾ എന്നർത്ഥമാണ് ആഖിബിനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹിയുടെ പേരുകളിൽ ഒന്നാണ് അൽ മുഖഫി. അൽ മുഖഫി ഒക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്, നമ്മുടെ റസൂലിന്റെ പേരുകളാണ് ഇതൊക്കെ. അൽ മുഖഫി, അൽ മുഖഫി എന്ന് പറഞ്ഞാൽ മുൻപ് കഴിഞ്ഞ നബിമാരെ പിന്തുടരുന്നവൻ, അവരുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം, അൽ മുഖഫി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് നബിയുർ റഹ്മ, റഹ്മത്തിന്റെ നബി. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്കെല്ലാം കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ നബിയാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ പെട്ടതാണ്. ശരി, അവിടുത്തെ കുനിയത്ത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നായിരുന്നു, അബുൽ ഖാസിം. കാരണം റസൂലുള്ളാഹിയുടെ ആദ്യത്തെ മകൻ ഖാസിമാണ്, അവിടത്തേക്ക് ജനിച്ച ആദ്യത്തെ ആൺകുട്ടി ഖാസിമാണ്. അബുൽ ഖാസിം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്തായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, തസമ്മൗ ബിസ്മീ